പതിനൊന്ന് ഭാര്യമാരെ കുറിച്ച് രണ്ട് ഭാര്യമാരെന്ന് പറയുന്ന നിയമമുണ്ട്, നമുക്ക് പറയാം അത് വേറെ വകുപ്പുണ്ട്. പക്ഷെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് പതിനൊന്ന് എന്തിനാണ്? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുന്നതാണോ അയാളെ സ്നേഹിക്കല്? ഒരിക്കലും ഒരാൾക്കും സ്ഥാപിക്കാൻ പറ്റാത്ത രൂപത്തിൽ. അതും എന്തൊക്കെ ക്രൂരത്തരം! ആറ് വയസ്സുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതാണല്ലോ പ്രായം, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആറ് വയസ്സ്, അങ്ങനെ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു നബി. ഒൻപതാം വയസ്സിൽ വീടുകൂടി, അതിനർത്ഥം ഞാൻ പറയണ്ട, വീടുകൂടാൻ വന്നപ്പോൾ എന്റെ കയ്യിൽ കളിക്കോപ്പുണ്ടായിരുന്നു. ആയിഷ പറയാണ്, നമ്മുടെ കുട്ടികളൊക്കെ പറയുന്നത് എന്റെ കയ്യിൽ പീപ്പിൾ ഉണ്ടായിരുന്നു, ബലൂൺ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കളിക്കോപ്പുകളായിട്ടാണ് ഞാൻ നബിയുടെ പെരയിൽ ചെന്നത്. കളിക്കോപ്പ് ഉണ്ടാവാതിരിക്കും ഒമ്പതല്ലേ വയസ്സ്. ആ ഒമ്പതാം വയസ്സിൽ വീടുകൂടി. നോക്കൂ, നിങ്ങൾ മക്കത്ത മുഹമ്മദ് നബിക്ക് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ വികാരം ജനിക്കണമെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ സ്വഭാവം എന്താവണം? നമ്മൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിക്ക് അതുണ്ടാവാൻ പാടില്ല. എനിക്കും ഞാനും നിങ്ങളൊക്കെ പല വീട്ടിലും ചെല്ലുന്നതാ, ഈ മുഹമ്മദ് നബിയെ പിൻപറ്റുന്ന എന്നെ നിങ്ങൾ വീട്ടിൽ കയറ്റുമോ? ഈ മുഹമ്മദ് നബിനെ പിൻപറ്റുന്ന നിങ്ങൾ എന്നെ വീട്ടിൽ കയറ്റും. കാരണം എന്റെ കുട്ടികളും എന്റെ പെങ്ങന്മാരുടെ കുട്ടികളും എന്റെ സഹോദരന്മാരൊക്കെ ഉണ്ടാവും. അതിൽ ആറ് വയസ്സുള്ളൂ, അഞ്ചു വയസ്സുണ്ടാവും. അഞ്ചു വയസ്സിനും ആറു വയസ്സിലൊക്കെ കാണുന്ന കുട്ടികളെ വികാരത്തോട് കൂടെ കാണുന്ന നിങ്ങളെ ഞാൻ എങ്ങനെ കയറ്റിയ വീട്ടിൽ? എന്നെ നിങ്ങൾ എങ്ങനെ കയറ്റുക? അപ്പൊ ഈ പറയുന്ന ബുഖാരിയിലും മുസ്ലിമും പറയുന്ന മുഹമ്മദ് നബി നമുക്ക് വേണ്ട. ആ മുഹമ്മദ് നബിയുടെ ഇത്തിബായ നമുക്ക് വേണ്ട. നബിയെ അങ്ങ് ഉത്തമ സ്വഭാവിയാണ്, അങ്ങ് പരുക്ക സ്വഭാവിയായിരുന്നുവെങ്കിൽ ആ കണ്ട ജനലക്ഷങ്ങളെ പിന്നിൽ അണിനിരത്താൻ അങ്ങക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയെ നമുക്ക് വേണം. അതാണ് നമ്മുടെ സംസ്കാര നായകൻ, അതാണ് നമ്മുടെ റസൂല്, അതാണ് നമ്മുടെ ഖുർആന്റെ മുഅല്ലിമ്. ആ നബിയെ ഞങ്ങൾക്ക് വേണം. അതേപോലെ കഴിഞ്ഞോ മുഹമ്മദ് നബിയെ കുറിച്ച് വീണ്ടും പറയുന്നു, മുഹമ്മദ് നബിക്ക് അള്ളാഹു ഗ്രന്ഥം ഇറക്കിക്കൊടുത്തു. ഖുർആനെ ബാധിക്കുന്നതാണിത്. ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ ബിൽ ഹഖ്. മുഹമ്മദ് നബിയെ അള്ളാഹു പ്രവാചകനായി അയച്ചു. വഅൻസല അലൈഹിൽ കിതാബ, ഖുർആൻ ഇറക്കിക്കൊടുത്തു. ഫകാന മിമ്മ അൻസലല്ലാഹു ആയത്തുർ റജ്മി, ഖുർആൻ ഇറക്കിയ സമയത്ത് നബിചാരിയെ എറിഞ്ഞുകൊല്ലണമെന്ന ആയത്തുണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. വല്ലാഹി അഹ്സാ ഇൻ ദുല സമാൻ അയ്യക്കുല കായിരുൻ മാനജിതു ആയത്തർ റജ്മി ഫീ കിതാബില്ല ഫയദല്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലല്ലാഹു. കാലം കുറെ കഴിഞ്ഞാൽ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ കാണാനില്ലല്ലോ എന്ന് പറയുക മൂലം അള്ളാഹു ഇറക്കിയ ഒരു ഫരീദത്തിനെ, നിർബന്ധത്തെ ഒഴിവാക്കുക വഴി അവർ പിഴച്ചുപോകും, അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ പറഞ്ഞു എന്ന് ബുഖാരിയിലെ 6830-ാമത്തെ ഹദീസായി എഴുതി വച്ചിരിക്കുന്നു. അപ്പോ ഖുർആനിലെ ആയത്ത് കാണാനില്ല, എത്ര ആയത്ത്? ഒരായത്ത് കാണാനില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ആയത്ത് വേറെ കാണാനില്ല എന്ന് വേറെ പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബുഖാരിയിൽ. എങ്ങനെ വിശുദ്ധ ഖുർആൻ സമ്പൂർണമാണ്, മാ ഫറത്ന ഫീഹി മിൻ ശൈ, അതിൽ ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. തിബിയാനല്ലി കുല്ലി ശൈ, മതപരമായ എല്ലാ വിഷയങ്ങൾക്കും അത് തിബിയാനാണ് എന്നൊക്കെ ഖുർആൻ പറഞ്ഞതിൽ നിന്ന് എത്രയോ ആയത്ത് കാണാതെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? വെറുതെയാണോ ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞത്? ഒരുപാട് അബദ്ധങ്ങൾ. എന്നിട്ടോ ഖുർആനിൽ നസ്ഖുണ്ടായിട്ടുണ്ട്. എവിടെ നസ്ഖുണ്ടായത്? ഖുർആനിൽ മായിച്ചത്രേ. എന്തിനാ വായിക്കണത്? ഈ മായ്ക്കൽ എന്തിനാ വരിക? എന്തിനാ വായിക്കുക? ഒരാള് ഒരു സാധനത്തെ എന്തിനാ വായിക്കുക? ഞാന് ഇന്നൊരു കാര്യം പറഞ്ഞു, ഇത് എന്റെ സ്വന്തം വാക്കാണെങ്കിൽ അതിൽ തെറ്റുണ്ടാവും ഉറപ്പാ. ഉണ്ടാവാതിരിക്കാന്നുള്ളത് വളരെ അപൂർവ. ആ സാധനത്തെ നാളെ തിരുത്തേണ്ടി വരും, അതല്ലെങ്കിൽ മായ്ക്കേണ്ടി വരും. പക്ഷെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അത് ഇന്ന് പറയുന്നത് നാളത്തേക്കും എന്നത്തേക്കും ഫിറ്റായതാ. മാത്രമല്ല നാളത്തെയും മറ്റന്നാളത്തെയും മനുഷ്യരുടെ ജീവിത രീതി അനുസരിച്ചും അവർക്ക് ഉൾക്കൊള്ളാവുന്നതേ പഠിച്ചോൻ ഇറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മായ്ക്കേണ്ട ആവശ്യം വരൂല. പിന്നെന്താ, മാനൻസഹ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹ എന്ന് പറഞ്ഞത് എന്താ? അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു. ഇന്ന് മുഹമ്മദ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും നാളെ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അതല്ലെങ്കിൽ നാളെ മാറ്റി പറയേണ്ടി വരും. അപ്പൊ പഠിച്ചോൻ പറയാ, അങ്ങനെ മാറ്റി പറയുകയാണെങ്കിലേ മാ നെൻസഹ് മിൻ ആയത്തിൻ, ഏതെങ്കിലും ദൃഷ്ടാന്തത്തെ നാം വായിച്ചു കളയുകയോ ഔനുൻസിഹ, അതല്ലെങ്കിൽ അതിനെ മറപ്പിച്ചു കളയുകയോ ചെയ്യുകയാണെങ്കിൽ നഅ്തി ബിഖൈരിൻ മിൻഹ ഔ മിത്ലിഹ, തത്തുല്യമായതോ അതിനേക്കാൾ ഗുണം ചെയ്യുന്നതോ നമ്മൾ കൊണ്ടുവരും. താങ്കൾ പ്രബോധനം ചെയ്തോ, പേടിക്കണ്ട. അതല്ല നമ്മൾ നിസ്ഖ് ചെയ്യുന്നല്ല പറഞ്ഞത് പഠിച്ചോൻ. അപ്പോ പിന്നെ കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കരുത്, നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ആദ്യത്തെ കൽപ്പനയാണ്, ഘട്ടം ഘട്ടമായിട്ടാണ്. എന്ത് ഘട്ടം ഘട്ടം? കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പന ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. വലാ തക്രബു സ്വലാത്ത വഅന്തും സുക്കാറാന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് നിസ്കരിക്കരുത് എന്നല്ല. ഖുർആനിൽ വേറെയും സുക്കാറുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് കേട്ടതാ, ഖുർആനെ പഠിച്ചിട്ടില്ലോ, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. വിശുദ്ധ ഖുർആൻ, ഖുർആൻ തന്നെ വ്യാഖ്യാനിക്കും, വേറെ ഒന്നും വേണ്ട. ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ പഠിച്ചൊരു വ്യാഖ്യാനിക്കുന്നു. യൗമ തദ്ഹലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറ അന്നാസ സുക്കാറ വമാ ഹും ബിസുക്കാറ വലക്കിന്ന അദാബല്ലാഹി ശദീദ്. സൂറത്തുൽ ഹജ്ജിൽ പഠിച്ചോണ്ട് പറയാണ്, നബിയേ മുല കുടിക്കുന്ന സ്ത്രീകള്, മുല കൊടുക്കുന്ന സ്ത്രീകളൊക്കെ അവരുടെ മുല കുടിക്കുന്ന കുട്ടികളിൽ നിന്നും മഷ്റദ്രാകുന്ന ഒരു ദിവസമുണ്ട്. ഗർഭമുള്ള സ്ത്രീകളൊക്കെയും പ്രസവിച്ചു പോകുന്ന ആ ദിവസം ജനങ്ങളെയൊക്കെ മത്ത് പിടിച്ചുകൊണ്ട് നബിയെ അങ്ങേക്ക് കാണാം. മത്ത് പിടിച്ചുകൊണ്ട്, എങ്ങനത്തെ മത്ത്? ജോണി വാക്കർ അടിച്ച മത്തല്ല. അവർ ജോണി വാക്കർ അടിച്ചതല്ല. പിന്നെയോ അള്ളാഹുവിന്റെ അദാബ് കഠിനമാണ്. ആ അദാബിന്റെ ആ രംഗം കണ്ടുകൊണ്ട് പേടിച്ച് വിങ്ങി ഞെട്ടിപ്പോയതാ. ആ അദാബ് കണ്ടപ്പോഴാ സുക്കാറ മത്ത് പിടിച്ചത്. ഇതേപോലെ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്വകാര്യ സംഭാഷണമാണ്. അത് നിങ്ങൾ അതിൽ ഉണ്ടാകേണ്ടത് ഭക്തിയാണ്. നിക്കലും ഇരിക്കലും എന്ന നിക്കരിക്കലല്ല. പിന്നെയോ ഖുശൂഉ് ഭക്തി. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആകണം. തലയിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, അവിടെ ഇതൊന്നൊക്കെ ഒഴിവാക്കിയിട്ട് പരിപൂർണമായ മനസ്സാന്നിധ്യത്തോടെ ഞങ്ങൾ നിസ്കരിക്കാവുള്ളൂ. വലാ തഖ്റബു സ്വലാത്ത വഅന്തും സുക്കാറ, ഇങ്ങനെയുള്ള ചിന്തകൾ മുഴുവനും മത്ത് പിടിച്ചുകൊണ്ട് നിസ്കരിക്കരുത്. അതല്ലാതെ കള്ളു കുടിച്ചുടിച്ച് നിസ്കരിക്കരുത് ഖുർആൻ ബുദ്ധിയുള്ളതുകൊണ്ട് പറയണോ? കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കരുത് എന്ന് പറയേണ്ടതുണ്ടോ പഠിച്ചോൻ? അങ്ങനെ കെട്ടുന്നില്ല. കള്ള കുടിച്ച കള്ള നിർത്തിയതൊക്കെ വരെ തന്നെ ഉണ്ട്, വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനബിഹു ലഅല്ലകും തുഫ്ലിഹൂൻ. കള്ളും കഞ്ചാവും മദ്യവും മദിരാക്ഷിയും മയക്കുമരുന്നു എല്ലാം പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. രക്ഷ നിങ്ങൾക്ക് വേണോ, വിജയം വേണോ, ഫജ്തനബിഹു വിട്ടുനിന്നോളൂ. വെറുതെ അപ്പോ കള്ളു കുടിച്ചിട്ട് നിസ്കരിക്ക, കള്ള് കുടിച്ചിട്ട് നിസ്കരിക്ക, അങ്ങനെ കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കള്ള് കുടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാ നേരത്തെ. അപ്പൊ കുടിക്കുമ്പോ നിസ്കരിക്കുമ്പോ കുടിക്കണ്ടെന്ന് പറഞ്ഞിരുന്നത് പിന്നെ നിങ്ങൾ തീരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഘട്ടം അങ്ങനല്ല. അപ്പൊ എന്താ ഇത് എന്തിനാ കൊണ്ടുവരുന്നോ? നെസ്ഖ് ഉണ്ടായിരുന്നു ഖുർആനില്. എങ്ങനെ ഖുർആനില് നെസ്ഖ് ഉണ്ടായിരുന്നു? ഇതെന്തിനാ ഘട്ടം ഘട്ടമാക്കിയത്? അതിനൊക്കെ ചില വ്യാഖ്യാനങ്ങൾ പലരും പറയാറുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കള്ളൊഴിവാക്കാൻ പറ്റാത്തവരായിരുന്നു അറബികൾ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ കൊണ്ടുവരാ. ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാളും വലിയൊരു കള്ളായിരുന്നു അവരെ തലയിലുണ്ടായിരുന്നത്. എന്താണെന്നറിയോ? പൂർവിക പിതാക്കന്മാരൊക്കെ ആരാധിക്കുകയും അവരുടെ രക്തത്തിലും മജ്ജയിലും മാംസയിലും ഒട്ടിനിന്നതുമായ ആ ആരാധനാ സങ്കല്പത്തെ മുഹമ്മദ് നബി നിങ്ങളില്ലാന്ന് ആദ്യം പറഞ്ഞോളി, പിന്നെ ഇല്ലാന്ന് പറഞ്ഞോളി, പിന്നെ ഇല്ലല്ലാന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടായിട്ട് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാ ഒറ്റഘട്ടത്തിൽ ആണ്. പിന്നെ ആദ്യം ലാ എന്ന് പറയാം, പിന്നെ ഇലാഹ എന്ന് പറഞ്ഞ പിന്നെ ഇല്ലല്ലാ എന്ന് പറഞ്ഞ സ്ഥാപിക്കുന്നല്ല. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് തുറന്നടിക്കുക ചെയ്തത്. അപ്പൊ വലാ തഖ്റബു സ്വലാത്ത വഅന്തും സുക്കാറ, കള്ളു കുടിച്ച് നിസ്കരിക്കരുത് എന്നല്ല. നിസ്കരിക്കുന്ന സമയത്ത് എന്ത് വേണമെന്നോ, നിങ്ങളുടെ അടുത്ത് ഒരു കള്ളുണ്ടാവാൻ പാടില്ല. സാധാ കള്ളല്ല, ഒരു കള്ളുണ്ടാവാൻ പാടില്ല. മനസ്സ് പരിപൂർണമായ ഫ്രീ ആയിട്ട് അള്ളാഹുവിനോടുള്ള ഭക്തിയോട് രൂപത്തിലാ നിസ്കരിക്കേണ്ടത് എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ ഖുർആനിൽ നിസ്ഖ് ഉണ്ടാവൂല. നിസ്ഖ് ഉണ്ടാവേണ്ടത് നിങ്ങൾക്കും എനിക്കുമാണ്. അത് എനിക്കും നിങ്ങൾക്ക് ബാധകാവൂ. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം നാളെ ഏത് നിയമം ഇറക്കണം എന്നതിന് പടച്ചവനക്ക് ഒരു വിവരത്തിന്റെയും കമ്മിയോ കുറവോ ഇല്ല. അവിടെ അള്ളാഹു ത്രികാലജ്ഞാനിയായതുകൊണ്ട് വ്യക്തമായും അതവിടെ ഉണ്ടാവും. പിന്നീട് ഇനി എന്തൊക്കെയാ വേണ്ടത് ബുഖാരിയിലും മുസ്ലിമിലുമായി എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാ വേണ്ടത്? എത്രത്തോളം ഒരു പ്രവാചകനെ തരംതാഴ്ത്താൻ പറ്റുമോ, ഒരു ഗ്രന്ഥത്തെ എത്രത്തോളം തരംതാഴ്ത്താൻ പറ്റുമോ, ആ ഗ്രന്ഥം പഠിക്കുന്ന ആളുകളെ എത്രത്തോളം തരംതാഴ്ത്താൻ പറ്റുമോ അത്രത്തോളം എഴുതിച്ചിട്ടുണ്ട്. മഹ്ശറാലോകത്ത് ഖുർആൻ പഠിച്ച പണ്ഡിതനെ കൊണ്ടുവരും. ഖുർആൻ പഠിച്ച പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് അവനോട് ചോദിക്കും, നീ പഠിച്ചോ? ആ ഞാൻ പഠിച്ചു. നീ എന്താ പഠിച്ചത്? ഞാൻ ഖുർആനാ പഠിച്ചത്. ആ എന്നാ നീ പഠിച്ചോണ്ട് വജിഹിന് വേണ്ടിട്ടല്ല പഠിച്ചത്, കടന്നറാ ഓടറാ നരകത്തിലേക്ക് എന്ന് പറഞ്ഞു വലിച്ചൊരു ഹദീസ് പഠിച്ച പണ്ഡിതനോട് പറഞ്ഞില്ല. പറയോ? അത് പറയില്ലല്ലോ. അപ്പൊ എന്താ കാരണം? ആരെങ്കിലും പേടിച്ചിട്ട് പഠിക്കണ്ട പഠിച്ചോനെ, ഞാനൊരു ഖുർആൻ പണ്ഡിതനായി കഴിഞ്ഞാൽ പിന്നെ എന്താ പോക്ക്? നരകത്തിലേക്ക് തന്നെയാണ്. എന്തിനാണ് ഈ കയ്യിൽ കിടക്കുന്ന പൈസ കൊടുത്തിട്ട് കടിക്കണത് അയണ വാങ്ങണേ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഖുർആൻ പഠിക്കൂല, ഹദീസ് പഠിക്കും. ദൈവബന്ധ് അതേപോലെ തന്നെ മറ്റേ കൈറോ ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ രണ്ട് പരീക്ഷ ഉണ്ട്, രണ്ട് ദൗറ, ഖുർആൻ ദൗറ, ഹദീസ് ദൗറ. ഹദീസ് ദൗറക്ക് എന്താന്നറിയോ? ഹദീസ് ദൗറക്ക് അതിന് മുമ്പൊരു പരീക്ഷ ഉണ്ട്, ആ പരീക്ഷയിൽ പാസ്സാവണം, എന്നാലേ ഹദീസ് ദൗറക്ക് ഇരിക്കാൻ പറ്റൂ. ഖുർആൻ ദൗറക്കോ? ആ കയറിക്കോ കയറിക്കോ കയറിക്കോ, എല്ലാവർക്കും കയറാം. എന്താ കാരണം? അതത്രേ വിലുള്ളൂ. ഖുർആൻ ദൗറ അത്രേ വിലുള്ളൂ. ഹദീസ് ദൗറ അത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇസ്ലാം, അതിന്മലാണല്ലോ ഔലു സുന്നത്തി വൽ ജമാഅത്ത്. അത് അതിന് പ്രത്യേക പരീക്ഷ, അതിന് പ്രത്യേകം ക്ലാസ്, അതിന് പ്രത്യേകം സെലക്ഷൻ. ഖുർആനാവുന്നില്ല. ഇങ്ങനെയാണ്. അപ്പൊ ഏതായാലും ഇൻഷാല്ല ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. തിരക്കുള്ള ആളുകൾ ഉണ്ടാവുന്നതിൽ എന്റെ വിഷയം അവസാനിച്ചിട്ടില്ല. നമസ്കാരത്തിന് ശേഷം ഇനിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തിരക്കും ഒക്കെ ഉണ്ട്, ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമസ്കാരം നിർവഹിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ബാക്കി തുടരും ഇൻഷാല്ല.
كان النبي يدور على نسائه في ساعة الواحدة من الليل والنهار وهن إحدى عشرة يودا سوجي بيكي پتا اي حديث لي پدرند باري ماري نبي راتري ليهم پغل ليهم ورهو منكور لهم ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളിൽ നിന്നൊരു ചോദ്യമുണ്ടായി. ആ ചോദ്യം അവക്കാന യുതീഖുഹു, നബിക്ക് അങ്ങനെയൊക്കെ കഴിയുമായിരുന്നോ എന്നതാണ്. അതിന് മറുപടിയായിട്ട് കുന്നാ നതഹദ്ദസു അന്നഹു ഉഅതിയ ഖുവ്വത സലാസീന, നബിക്ക് 30 പുരുഷന്മാരുടെ ശക്തിയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നതാണ് അതിനുണ്ടായിരുന്ന മറുപടി. അപ്പോൾ ഇത്രയും നീചത്തരം പ്രവാചകനെക്കുറിച്ച്, വിശുദ്ധ ഖുർആൻ ഇത്രയും നല്ല രൂപത്തിൽ പ്രവാചകൻ സൽസ്വഭാവിയാണെന്നും അതേപോലെ മാതൃകാ പുരുഷനാണെന്നും ഒക്കെ പറയുമ്പോൾ ഇത്രയും നീചത്തരം ബുഖാരിയെ പോലെ ആളുകൾ എഴുതി വച്ചിരിക്കുകയാണ്. മാത്രമല്ല പ്രവാചകന്മാരെ തരംതാഴ്ത്തലും അതേപോലെ പ്രവാചകന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടെന്ന ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി അവരെക്കുറിച്ച് മോശമായത് പ്രചരിപ്പിക്കുക എന്നതും ഹദീസിലെ സ്ഥിരം പരിപാടിയാണ്. ഇബ്രാഹിം നബിയെക്കുറിച്ച് നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇബ്രാഹിം നബിയെക്കുറിച്ച് വളരെയധികം പരിചയപ്പെട്ടവരാണ് നമ്മളൊക്കെ. ഇബ്രാഹിം നബിയെ അള്ളാഹു ഖലീലാക്കിയെന്നും അതേപോലെ ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിന്തുടരണമെന്നുമൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ മൂസാ നബിയുടെ പേര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിച്ചിട്ടുള്ളത് 59 പ്രാവശ്യം ഇബ്രാഹിം നബിയുടെ പേരാണ് വിശുദ്ധ ഖുർആനിൽ. അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു പ്രവാചകനെപ്പറ്റി ബുഖാരിയെപ്പോലെയുള്ള ആളുകൾ എഴുതി വച്ചിരിക്കുന്നത്, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലം യക്സിബി ഇബ്രാഹിം ഇല്ലാ സലാസൻ എന്നാണ്. ഇബ്രാഹിം നബി 3 കളവല്ലാതെ പറഞ്ഞിട്ടില്ല എന്ന്. ഒരു മനുഷ്യന്റെ ഗുണമല്ല ഈ പറഞ്ഞത് എന്നുറപ്പാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയുക എന്നതാണെങ്കിൽ അയാളെക്കുറിച്ച് ഉള്ള നന്മ പറയുക. അതേസമയത്ത് കളവ് പറയുന്ന ആൾ ഒരിക്കലും നല്ലവനല്ല. അത് ഒരു കളവായാലും രണ്ട് കളവായാലും മൂന്നായാലും കളവ് പറയുന്നവൻ കള്ളൻ തന്നെയാണ്. അതേസമയം ഇബ്രാഹിം നബിയെ പഠിച്ചവന് പരിചയപ്പെടുത്തിയത് ഇന്നഹൂക്കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സിദ്ദീഖായ ഒരു പ്രവാചകനാണ് എന്നാണ്. സത്യം പറയുക എന്നത് ജീവിതത്തിൽ ഒരു ചരിയായി മാറ്റിയ ആൾക്കാണ് സിദ്ദീഖ് എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു സിദ്ദീഖായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ. അതേപോലെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, നിശ്ചയം ഇബ്രാഹിം ഒരു സമൂഹമായിരുന്നു എന്നാണ്. ഒരു വ്യക്തിയെക്കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അദ്ദേഹത്തിന് ജീവിതത്തിൽ അദ്ദേഹം ചെയ്തത്, മറിച്ച് ഒരു സമൂഹത്തെക്കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ അത്രത്തോളം ഗൌരവമുള്ള വിഷയമാണ് അദ്ദേഹം ചെയ്തു തീർത്തത്. അതുകൊണ്ട് ഇന്ന ഉമ്മത്ത, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു. മാത്രമല്ല ഇബ്രാഹിം നബിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഹജ്ജിന് പോകുന്ന ആളുകളോട് കൽപ്പന, വത്തഹിദൂമി മക്കാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നബിയുടെ ആ മക്കാമിനെ നിങ്ങളൊരു നമസ്കാര സ്ഥലമായി പിടിക്കണം, അവിടെ നിങ്ങൾ നമസ്കരിക്കണം എന്നർത്ഥം. ഇങ്ങനെയൊക്കെ സ്ഥാനവും ബഹുമാനവും നൽകി വിശുദ്ധ ഖുർആനിലൂടെ ആദരിച്ച ഇബ്രാഹിം നബിയെക്കുറിച്ച് അബൂ ഹുറൈറ പറഞ്ഞത്, ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, അദ്ദേഹം മൂന്ന് കളവല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. മൂന്ന് കളവ് പറഞ്ഞു എന്നർത്ഥം. അതേപോലെ സുലൈമാൻ നബിയെക്കുറിച്ച് പ്രവാചകന്മാർ എത്രത്തോളം, എല്ലാ പ്രവാചകന്മാരും അവരുടെ സ്ഥാനങ്ങളിലും അതേപോലെ ബഹുമാനങ്ങളിലുമൊക്കെ ചില വ്യക്തി വ്യത്യാസങ്ങളും അതേപോലെയൊക്കെയുണ്ടെങ്കിൽ പോലും നമുക്കവരെ നല്ല പ്രവാചകൻ, ചീത്ത പ്രവാചകൻ എന്ന് പറഞ്ഞ് തരം താഴ്ത്താനോ തരം പൊന്തിക്കാനോ പാടില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരൊറ്റ പ്രവാചകന്മാരുടെയും ഇടയിൽ നാം ഒരു യാതൊരു വേർതിരിവും ഉണ്ടാക്കുന്നില്ല, യാതൊരു ഏറ്റക്കുറച്ചിലും ഉണ്ടാക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞയച്ചിട്ടുള്ള പ്രവാചകന്മാരും മുഴുവനും പരിശുദ്ധാത്മാക്കളാണ്, അവരെല്ലാവരും പരിശുദ്ധരാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാരെക്കുറിച്ച് അവരെ കുറച്ച് കൊച്ചാക്കി കാണിക്കുവാൻ വേണ്ടി ജനമധ്യത്തിൽ മോശമായത് പ്രചരിപ്പിക്കുക എന്നതാണ് ഹദീസുകളിലൂടെ നാം കാണുന്നത്. സുലൈമാൻ നബിയെക്കുറിച്ച് പറയുന്നത്, കാനലഹു സിത്തൂന അംറഅത്തൻ, സുലൈമാൻ നബിക്ക് 60 ഭാര്യമാരുണ്ടായിരുന്നു അത്രേ. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇത്തരം എന്തിനു വേണ്ടി, ഇത്തരത്തിൽ എന്ത്, ഈ ഹദീസുകളൊക്കെ എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഉത്തരം കാണാത്തത്. കാരണം ഇത്രയും വിശുദ്ധമായ ഈ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ് എന്നാണ് ഹദീസുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കേട്ട ഹദീസുകൾ അതിലെ ചിലത് മാത്രമാണ്. ആ ഹദീസുകളിൽ ഇതിനേക്കാളും വലുത് ഒരുപാട് എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് വിശദീകരിക്കവയ്യ. അപ്പോൾ ഇത്രയും പറഞ്ഞ ഹദീസുകൾ ആർക്കു വേണ്ടി ഉണ്ടാക്കി, എന്തിനു വേണ്ടി നിർമ്മിച്ചു, അതേപോലെ ഈ ഹദീസുകൾ ഏത് ആയത്തിന്റെയും, ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്, ഏത് ആയത്തിന്റെ വിശദീകരണമാണ് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അപ്പോൾ ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഇബ്ലീസിനാൽ ഉണ്ടാക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എന്നല്ലാതെ മറ്റൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ വയ്യ. ഇനിയും നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബിയുടെ, മൂസ നബിയുടെ അരികിലേക്ക് അസ്രായിൽ എന്ന് പറയുന്ന മലാഖ വന്നുവത്രേ. ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങണം, എന്തുകൊണ്ട് നമ്മുടെ ഖുർആൻ, നമ്മുടെ പ്രമാണം ഖുർആൻ മാത്രം എന്ന് എന്തുകൊണ്ട് നാം പറയുന്നു. മൂസ നബിയുടെ അരികിലേക്ക് അസ്രായിൽ വന്നുവത്രേ. അപ്പോഴുണ്ടായ ഒരു സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണത്? ഇബ്രാഹിം മൂസ നബിയുടെ അരികിൽ അസ്രായിൽ വന്നപ്പോൾ സ്വക്കഹു അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹത്തെ അടിച്ചു, കണ്ണ് തള്ളിച്ചു എന്നാണ്. ഇങ്ങനെ മൂസ നബിയുടെ അരികിലേക്ക് അസ്രായിൽ, മലക്കുൽ മൗത്ത് എന്നാണ് ബുഖാരിയിൽ കാണുന്നത്, മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മൗത്ത്, അത് അസ്രായിലാണെന്നല്ലോ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത്. ശരി, ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് മൂസ നബിയുടെ അരികിൽ വന്നു, ഫലമ്മാ ജാഅഹു സക്കഹു, വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ അടിച്ചു. അങ്ങനെ മൂസ നബിയുടെ അരികിൽ നിന്ന് അടി കിട്ടി, കണ്ണ് തെറിച്ചുപോയ അസ്രായിൽ ഈ കണ്ണുമായി പടച്ചവൻ അരികിലെത്തി, എന്നിട്ട് പറഞ്ഞു, അർസൽതനി യാ റബ്ബി നാഥ അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത, മരണം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് നീ എന്നെ പറഞ്ഞയച്ചത്, അതുകൊണ്ട് കിട്ടിയതാണ് ഇത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അങ്ങനെ ബുഖാരി പറയുന്നു, കണ്ണൊക്കെ, കണ്ണെല്ലാം അള്ളാഹു തിരിച്ചുകൊടുത്തു. അങ്ങനെ വീണ്ടും മൂസ നബിയുടെ അരികിൽ വന്നുകൊണ്ട് മൂസ നബിയോട് പറയാൻ പടച്ചവൻ പറയാണ്, എന്തെന്ന്, വീണ്ടും നീ പോകണം മൂസ നബിയുടെ അരികിൽ, എന്നിട്ട് പറയണം, അഞ്ഞു അലാപത്തിനി സൗര്യൻ, ഒരു കാളയുടെ മുതുകത്ത് മൂസ നബിയോട് കൈവെക്കാൻ പറയുക. അങ്ങനെ മൂസ നബിയുടെ കൈ സ്പർശിക്കുന്നത് എത്ര രോമത്തിന്റെ മുകളിലാണോ ആ രോമത്തിന്റെ എണ്ണം കണ്ടുകൊണ്ട് അത്രത്തോളം ആയുസ് ഓരോ കൊല്ലം വെച്ച് കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞോളൂ എന്ന്. അപ്പോൾ ലക്ഷക്കണക്കിന് രോമത്തിന് മുകളിലാണ് മൂസ നബിയുടെ കൈ എത്തുന്നതെങ്കിൽ ആ ലക്ഷക്കണക്കിന് ആയുസ്, വർഷത്തിന്റെ ആയുസ് അള്ളാഹു കൂട്ടിക്കൊടുക്കുമെന്ന്. നോക്കൂ നിങ്ങൾ ഇതിലൂടെ എന്തൊക്കെയാണ് അടിച്ച് തകർക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അലംഘനീയമായ പല നിയമങ്ങളും ഈ ഒരൊറ്റ ഹദീസിൽ അടിച്ചു തകർക്കുകയാണ്. ഒന്നാമത് പടച്ചതമ്പുരാനാണ് മൂസ നബിയുടെ അരികിലേക്ക് അസ്രായിലിനെ പറഞ്ഞയക്കുന്നത്. പടച്ചതമ്പുരാന്റെ നിർദ്ദേശമനുസരിച്ച് മൂസ നബിയുടെ അരികിലെത്തിയിട്ടുള്ള ഒരു ദൂതൻ ആ കൃത്യം നിർവഹിക്കാതെ തിരിച്ചു പോന്നു എന്നും, അതേപോലെ മൂസ നബി അടിച്ചപ്പോൾ തെറിച്ചു പോകാൻ മാത്രമുള്ള ഒരു കണ്ണായിരുന്നു അസ്രായിലിന്റേതെന്നും, മാത്രമല്ല അങ്ങനെ കണ്ണുമായി തിരിച്ചു ചെന്നിട്ട് പടച്ചവനോട് പറയുന്നത് മരിക്കാൻ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യന്റെ അടുത്തേക്കാണ് എന്നെ പറഞ്ഞയച്ചതെന്നുമാണ്. നോക്കൂ നിങ്ങൾ മൂസ നബിയെക്കുറിച്ച്, സാധാരണ ഒരു മനുഷ്യനെക്കുറിച്ച് പോലും, പ്രത്യേകിച്ച് പ്രവാചകന്മാർ അള്ളാഹുവിന്റെ വിധി എന്താണോ അതിൽ സംതൃപ്തരാകുന്നവരാണ്. എപ്പോൾ മരിച്ചാലും ശരി, എപ്പോഴെന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് സംതൃപ്തി അടയുന്ന പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി എന്താണ് അസ്രായീൽ പറയുന്നത്? നീ മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരുത്തന്റെ അടുത്തേക്കാണ് എന്നെ നീ പറഞ്ഞയച്ചത് എന്ന്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോലും അവൻ ദൈവഭക്തനാണെങ്കിൽ ഒരിക്കലും മരിക്കാൻ പേടിണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, പേടിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം തരം താഴ്ത്തിയിട്ട് അസ്രായീലിനെ കൊണ്ട് അസ്രായീൽ പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പടച്ചോൻ പറയുന്നത് പിന്നെ ആയുസ് നീട്ടിക്കൊടുക്കാമെന്നാണ്. പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന് എന്നല്ല ഒരു ജീവിക്ക് നൽകിയിട്ടുള്ള ആയുസ് നീട്ടുകയോ കുറക്കുകയോ ചെയ്യുന്ന പരിപാടിയില്ല. നമ്മുടെ കൽപ്പന അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ കൃത്യം നമ്മുടെ ദൂതന്മാർ നിർവഹിക്കും. ബഹും ലാ യുഫല്ലിത്തൂൻ, അവർ അതിൽ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല എന്ന് പടച്ചോൻ പറയുന്നു. ലാ യസ്തഖ്ദിമൂന സാഅത്തം വലാ യസ്തഖിറൂൻ, അല്ലെങ്കിൽ ലാ യസ്തഖിറൂന സാഅത്തം വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് സമയം ഒരാൾക്ക് മുന്താനോ പിന്താനോ സാധ്യമല്ല. ആ സമയം കൃത്യസമയത്തതെല്ലാം നിർവഹിക്കപ്പെടും. ഇതെല്ലാവരുടെയും ആയുസ്സിന്റെ കാര്യം അങ്ങനെയാണ്. നമ്മളൊക്കെ ആയുസ് നേടാൻ വേണ്ടി ദുആ അർപ്പിക്കാറുണ്ട്, സംഭാവനകൾ അർപ്പിക്കാറുണ്ട്, അതൊന്നും നടക്കാത്ത കാര്യമാണ്. അതേസമയം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവന്റെ യഥാർത്ഥ ഇസ്ലാമിന് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാനോ പറയുവാനോ സക്കാത്ത് കൊടുക്കാനോ ആളുകൾക്ക് മടിയാണ്. അതേസമയം ആയുസ് നീട്ടാൻ വേണ്ടി, നീട്ടിക്കിട്ടാൻ വേണ്ടി, ഈ ദുനിയാവിൽ ഒന്നുകൂടി കുരുത്തക്കെട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുസ്സിന് വേണ്ടി മുസ്ലിംമാർ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗവേദിയിലേക്ക് കോഴിമുട്ടയും അതേപോലെ തന്നെ പൈനാപ്പിളും ഇങ്ങനെ പലതും സംഭാവന, പൈസ പണം സംഭാവന, ആയുസ് നീട്ടിക്കിട്ടാൻ നടക്കുന്ന കാര്യമല്ല. ഇതിങ്ങനെ നമ്മൾ 10 രൂപ്യ സംഭാവന, അപ്പോൾ ആയുസ് 4 കൊല്ലം നീട്ടി, പിന്നെ 20 രൂപ്യ ആക്കുമ്പോൾ 10 കൊല്ലം കൂടി നീട്ടി, ഈ പരിപാടിയില്ല, നടക്കാൻ പോകുന്ന കാര്യമില്ല. അള്ളാഹു നിശ്ചയിച്ച ആയുസ്സേ കിട്ടുള്ളൂ മനുഷ്യൻ. അപ്പോൾ ഇവിടെ മൂസ നബിക്ക് കൊല്ലങ്ങളോളം, വർഷങ്ങളോളം, ലക്ഷക്കണക്കിന് വർഷം വേണമെങ്കിൽ നീട്ടിക്കൊടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് പിന്നെ എന്താണെന്ന് ചോദിച്ചു. ഇങ്ങനെ ഞാൻ കൈയൊക്കെ വെച്ച് ഓരോ കൊല്ലത്തെ ആയുസ് എനിക്ക് നീട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് അവസാനം? അവസാനം മരണം തന്നെയാണ്. എങ്കിൽ പിന്നെ നീട്ടണ്ട, ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മൂസ നബി കീഴടങ്ങിന്നാ പറയുന്നത്. ഇതും മൂസ നബിയുടെ പേരിൽ ഒരു കുതിരകയറ്റമാണ്. ഇതേപോലെ മൂസ നബിയെക്കുറിച്ച് വീണ്ടും കുറച്ചും കൂടി കഴിഞ്ഞാൽ കാണാം, ബുഖാരിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. മൂസ നബിയെപ്പറ്റി ബനു ഇസ്രായേലിയർ പറഞ്ഞു പരത്തിയ ഒരു സംഭവം എന്താണത്? ബുഖാരി ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാനത്ത് ബനു ഇസ്രായേൽ യഗ്തസിലൂന ഉറാത്തൻ യന്ദുറു ബഅദുഹും ഇലാ ബഅദ്, ഇസ്രായേൽ മക്കൾ പരിപൂർണ്ണ നഗ്നരായിട്ടാണ് അത്ര കുളിക്കാറുള്ളത്. അങ്ങനെ ചിലരുടെ നഗ്നത പ്രദർശിച്ചുകൊണ്ട്, കണ്ടുകൊണ്ട്, ദർശിച്ചുകൊണ്ടാണ് കുളിക്കാറുള്ളത്. വകാന മൂസ യഗ്തസിലു വഹ്ദ, മൂസ നബി ഒറ്റക്കാണ് കുളിക്കുക. അപ്പോൾ ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്നും തെറ്റിക്കൊണ്ട് കുളിക്കുന്ന മൂസ നബിയുടെ കുളിയിൽ സംശയിച്ചുകൊണ്ട് അവർ പറഞ്ഞു, വല്ലാഹി മാ യമ്നഉ മൂസ അൻ യഗ്തസില മഅന ഇല്ലാ അന്നഹു ആദർ, മൂസ നമ്മുടെ കൂടെ കുളിക്കാത്തതിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അദ്ദേഹത്തിന് വൃഷ്ണവലുപ്പമുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ കൂടെ കുളിക്കാത്തത് എന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ ഹദീസിന്റെ നിലനോക്കുകയാണെങ്കിൽ പടച്ചതമ്പുരാൻ ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ഒരു മാർഗം സ്വീകരിച്ചു. എന്താണ് ആ മാർഗം? ഒരു ദിവസം മൂസ നബി കുളിക്കാൻ വേണ്ടി വസ്ത്രമെല്ലാം അഴിച്ചു ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് കുളിക്കാനിറങ്ങി. അങ്ങനെ കുളിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം എടുത്തുവെച്ച ആ കല്ല് വസ്ത്രവും കൊണ്ട് ഓടി. ഓടിയപ്പോൾ പിന്നാലെ മൂസയും ഓടി. സൗബിയ ഹജർ, കല്ലേ എന്റെ വസ്ത്രം, കല്ലേ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയുണ്ടായി.
മൂസ നബിയും പിന്നാലെ ഓടി. ഇങ്ങനെ ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് അതൊക്കെ ഉണ്ടോ, അവർ പറഞ്ഞതാ, അവരെ പ്രചരിപ്പിച്ചിട്ടുള്ള ആ അസുഖമുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹായകമായി അങ്ങനെ ബോധ്യപ്പെട്ടു എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു പ്രവാചകനെ കുറിച്ച് എഴുതി വെച്ചതാണ് ഈ ഹദീസിൽ. എന്ത് മാതൃകയാണ് നമുക്കുള്ളത്? ഈ ഹദീസ് ഏതായത്തിന് വ്യാഖ്യാനമാണ്, ഏതായത്തിന് വിശദീകരണമാണ്? ഇങ്ങനെ 100 ഹദീസുകൾ, 1000 ഹദീസുകൾ യാതൊരു ബുദ്ധിയും അതേപോലെ തന്നെ യാതൊരു യുക്തിയുമില്ലാത്ത ഒരുപാട് അറബി വാക്യങ്ങൾ എന്നല്ലാതെ റസൂലിന്റെ എന്ന് പോയിട്ട് ഒരു സന്മനസ്സുള്ള മനുഷ്യന്റെ ഹദീസ് എന്ന് പോലും നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റാത്ത വിധം മോശമായിരിക്കുന്നു. മാത്രമല്ല, ഇത്തരം ഹദീസുകളൊക്കെ ഈ രൂപത്തിലുള്ള ഹദീസുകളിൽ മിക്കതും റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി മറ്റുള്ളവരിൽ നിന്ന് ഒന്നുകൂടി വ്യത്യസ്തമായി കാര്യമായും അബൂ ഹുറൈറയാണ്. ഈ അബൂ ഹുറൈറ എന്ന് പറയുന്ന കക്ഷിയെക്കുറിച്ച് നാം ഇന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല, കാലങ്ങൾക്ക് മുൻപ് സ്വഹാബികളുടെ കാലത്ത് നബി ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം സംശയമുള്ള ആളായി അറിയപ്പെട്ടിരുന്നു എന്നതാണ് ബുഖാരി തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. ബുഖാരി തന്നെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തതായി പറയുന്നു, അന്നബി ഹുറൈറ യഖൂൽ ഇന്നന്നാസ യഖൂലൂന അക്സർ അബൂ ഹുറൈറ അക്സർ അബൂ ഹുറൈറ. അബൂ ഹുറൈറ തന്നെ പറയാണ്, ജനങ്ങൾ പറയുന്നു അബൂ ഹുറൈറ കുറച്ച് ഓവറാണ്, അബൂ ഹുറൈറ കുറച്ച് ഓവറാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് എന്ന് ആര് പറയുന്നു? അബൂ ഹുറൈറ തന്നെ പറയുന്നു. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഓവറാവുന്നത്? ഇതൊക്കെ തന്നെ, ഇതൊക്കെ ആവില്ല, ഇതിനേക്കാൾ വലുതോ അതല്ലെങ്കിൽ ഇതൊരു പക്ഷെ അവരുടെ ശ്രദ്ധയിൽ പെടാത്തതായിരിക്കാം. ഏതായാലും ശരി, യാതൊരു ബോധവുമില്ലാതെ ഇത്തരം കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന ഏർപ്പാട് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതേപോലെ ജൂതന്മാരിൽ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. കാരണം ജൂതന്മാരിൽ ചില ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവരുടെ തിൽമീതിലും അതേപോലെ തന്നെ കള്ളക്കഥകളിലൊക്കെ ഉണ്ടായിരുന്ന പലതും ഇങ്ങോട്ട് പകർത്തിയിട്ടുണ്ട്, യാതൊരു വ്യത്യാസവും കൂടാതെ. അങ്ങനെ പല കഥകളും, ഇപ്പറഞ്ഞ പല കഥകളും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. കെട്ടിച്ചമച്ച ബൈബിളിൽ, അള്ളാഹുവിന്റെ നിയമം ഇറങ്ങിയ ആ ബൈബിളല്ല, അതിൽ നിന്ന് പുരോഹിതന്മാർ മാറ്റമുണ്ടാക്കിയിട്ടുള്ള ബൈബിളിൽ നമുക്ക് ഇത്തരം കള്ളക്കഥകൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല, സാക്ഷാൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇത്തരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ പോലെയുള്ള ആളുകൾ അവരുടെ തനി നിറം അവർ തന്നെ നമുക്ക് കാണിച്ചു തന്നതായി വേറെയും ചില ഹദീസുകളിൽ. ബുദ്ധിയുള്ള ആളുകൾ തന്നെ എങ്ങനെ മനസ്സിലാക്കണം, തന്നെ ഏത് രൂപത്തിൽ അവർ രേഖപ്പെടുത്തണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇവർ തന്നെ, ഇദ്ദേഹം തന്നെ തന്നെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്താണത്? തന്റെ സ്വഭാവം എങ്ങനെയൊക്കെയായിരുന്നു എന്ന്. വക്കലനി റസൂലുള്ള, റസൂലുള്ള എന്നെ ഏൽപ്പിച്ചു എന്നാ പറയുന്നത്. ബിഹിഫുള്ളി സക്കാത്തി റമദാൻ, റമദാനിലെ സക്കാത്തിനെ മുതല് നോക്കുവാൻ വേണ്ടി. ബൈത്തുൽ മാലിലേക്ക്, പൊതുമുതലിലേക്ക് വന്നിട്ടുള്ള ആ മുതൽ, സക്കാത്തും സദഖയായിട്ടൊക്കെ വന്നിട്ടുള്ള ആ മുതല് നോക്കുവാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു റസൂൽ. അങ്ങനെ ഞാൻ അതിന്റെ സംരക്ഷണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് വന്നിട്ട് എന്റെ ശ്രദ്ധയിൽ പെടാതെ ആ സക്കാത്തിന്റെ മുതലിൽ നിന്ന് അല്പം മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അയാളെ പിടികൂടി. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ്, നീ ഇവിടുന്ന് വരുന്നു, നീ എന്താണ് ഇതിന്റെ പണി എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വലിയ വിഷമവും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അയാള് സക്കാത്തിന്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോവാണ്, എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ ഒഴിവാക്കി. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നബിയെ കണ്ടു. നബി ചോദിച്ചു, എന്താണ് അബൂ ഹുറൈറ ഇന്നലെ സംഭവിച്ചത്? അപ്പോൾ ഇയാള് പറഞ്ഞു, അത്രേ, ഇന്നലെ എന്റെ അടുത്ത് ഒരാള് വന്നു, ഞാൻ അറിയാതെ ബൈത്തുൽ മാലിലെ മുതൽ മോഷ്ടിക്കാൻ നോക്കുകയായിരുന്നു. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഞാൻ അയാളെ പിടികൂടി. അങ്ങയുടെ അരികിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അയാള് ബുദ്ധിമുട്ടും വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അയാളെ ഒഴിവാക്കി. അപ്പോൾ നബി പറഞ്ഞു, അത്രേ, ഇന്നും വരും കേട്ടോ. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു അത്രേ. അങ്ങനെ രാത്രിയായപ്പോൾ വീണ്ടും ഇന്നലെ വന്ന ആ മനുഷ്യൻ വന്നു. അയാളുടെ ശ്രദ്ധയിൽപ്പെടാതെ സക്കാത്തിന്റെ മുതൽ മോഷ്ടിക്കവേ ശ്രദ്ധയിൽപ്പെട്ടു, പിടികൂടി. എന്നിട്ട് ഇന്നലെ വരില്ല, ഇന്ന് വരില്ല എന്ന് നീ ഇന്നലെ പറഞ്ഞിട്ട് ഇന്നും വന്നുവല്ലേ എന്നൊക്കെ ചോദിച്ച് പിടികൂടിയപ്പോൾ, സക്കാത്ത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായതുകൊണ്ട് വന്നതാണ്, ഇനി ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒഴിവായി. അങ്ങനെ ഒഴിവാക്കി വിട്ടു. വീണ്ടും നബിയെ കണ്ടു. നബി ചോദിച്ചു, എന്താ ഇന്നലെ ഉണ്ടായത്? ഇന്നലെ എങ്ങനെയൊക്കെ ഉണ്ടായി? അപ്പൊ ഇന്നും വരും എന്ന് നബി ഓർഡർ കൊടുത്തു, വിവരം കൊടുത്തു. അങ്ങനെ അന്നും വന്നു അത്രേ. അങ്ങനെ വന്നപ്പോൾ ഇതേപോലെ മോഷ്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു, പിടികൂടി.
ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല, നബിയുടെ അരികിൽ കൊണ്ടുപോയതിനു ശേഷം മാത്രമേ നിന്നെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ആകെ തന്നെ പറഞ്ഞു, ഞാൻ എന്റെ അടുത്തൊരു വിജ്ഞാനമുണ്ട്, ഒരു എൽമുണ്ട്, ആ എൽമ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, എങ്കിലെങ്കിലും നിങ്ങൾ എന്നെ വിടണം എന്ന് പറഞ്ഞപ്പോൾ വിജ്ഞാനദാഹം കൊണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് ആ വിജ്ഞാനം? അപ്പോൾ അയാൾ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇബ്ലീസ് വരൂല, ഷെയ്ത്താന്റെ ശരണ്ടാവൂല, ഇതൊരു എൽമാണ്, ഇത് പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പഠിച്ചു, അയാളെ ഞാൻ ഒഴിവാക്കി വിട്ടു. അങ്ങനെ നേരം വെളുത്തപ്പോൾ നബിയെ കണ്ടു. നബി ചോദിച്ചു, എന്താണ് ഉണ്ടായത് ഇന്നലെ? ഇന്നലെ ആള് വന്നു, വന്നിട്ടിങ്ങനെ സക്കാത്തിന്റെ മുതൽ മോഷ്ടിക്കവേ ഞാന് അയാളെ പിടികൂടി. നബി അങ്ങയുടെ ഹദ്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ അയാളെ എന്നോട് പറഞ്ഞു, എന്റെ അടുത്ത് ഒരു എൽമുണ്ട്, ഒരു വിജ്ഞാനമുണ്ട്, അത് താങ്കൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, എങ്കിലെങ്കിലും നിങ്ങൾ എന്നെ വിടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടു. എന്താണ് ആ എൽമ്? അയാൾ പറഞ്ഞെന്ന എൽമ എന്താണ്? അയാൾ പറഞ്ഞെന്ന എൽമ്, ഉറങ്ങാൻ നേരത്ത് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ ശരണ്ടാവൂല, പിശാചിന്റെ ശല്യമുണ്ടാകില്ല എന്നതാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, അത്രേ ചോദിച്ചു, അത്രേ അബൂ ഹുറൈറ ഹൽ തഅരിഫു, താങ്കൾക്കറിയാമോ, മൻ തുഹാത്തിബു സലാസത്ത അയ്യാം, ആരോടാണ് താങ്കൾ മൂന്ന് ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് താങ്കൾക്കറിയാമോ? ഇല്ല നബിയെ, എനിക്കറിയില്ല. എങ്കിൽ സാക്ഷാൽ പിശാചിനോട് തന്നെയാണ് താങ്കൾ ഈ മൂന്ന് ദിവസവും സംസാരിച്ചുകൊണ്ടിരുന്നത്. പിശാച് തന്നെയാണ് താങ്കളുടെ അടുത്ത് വന്നത്. അയാള് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. അത്ര അവൻ കള്ളനാണെങ്കിലും അയാൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ഇതിൽ വളരെ ചിന്തിച്ചാൽ മാത്രം കിട്ടുന്നൊരു പോയിന്റ് ഉള്ളത് എന്താണെന്നറിയോ? മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ആയത്തിൽ കുറിച്ച് ഏതാണെന്നറിയോ? അത് ഖുർആനാ. ആ ഖുർആൻ തന്നെയാണ് ഇബ്ലീസും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? വഹ്യി എന്ന നിലക്ക് മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുന്നതും ഷെയ്ത്താന വചനങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് സൂചിപ്പിക്കലാണ് ലക്ഷ്യം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഹദീസ് ഓതുമ്പോൾ ആയത്തിനെ കുറിച്ചിന്റെ മഹത്വം ബഹുമാനം എന്നാണിട്ട് ഇങ്ങനെ നടക്കാന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിയുള്ളവർക്കേ സാധിക്കുള്ളൂ. മാത്രമല്ല അവിടെ വെച്ച് പ്രവാചകനെ പഠിപ്പിക്കുന്ന ആയത്തിനെ കുറിച്ച് ഉൾപ്പെട്ട ഖുർആൻ, അതും ഖുർആൻ, ഇതും ഖുർആൻ. മാത്രമല്ല വേറെ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഈ സക്കാത്തിന്റെ മുതല് ആരുടെ മുതലാ? ഇത് റസൂലുള്ളാഹിക്ക് അവകാശപ്പെട്ടത്, അതേപോലെ നിങ്ങളും ഞാനും അന്ന് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടത്, ഉമർ ഖത്താബിനും അബൂബക്കർ സിദ്ദീഖിനും ഇവർക്കൊക്കെ അവകാശപ്പെട്ടതാ. ഈ എല്ലാവർക്കും അവകാശപ്പെട്ട ഈ സാധനമാണ് നബിയുടെ സമ്മതം കൂടി കിട്ടാതെ, സമ്മതത്തിനു കൂടി കാത്തു നിൽക്കാതെ എടുത്തുകൊടുത്തത്. തറവാട്ട് മുതലിൽ പോലും ഇത്ര സ്വാതന്ത്ര്യം കാണിക്കാൻ സാധ്യമല്ലായിരിക്കും. മൂന്ന് ദിവസം വന്നപ്പോഴും മൂന്ന് ദിവസം കൊണ്ടോയിക്കോ കൊണ്ടോയിക്കോ, മൂന്നാം ദിവസം മൂപ്പർക്ക് എന്തോന്ന് കിട്ടിയെന്ന് കണ്ടോക്കുമ്പോ അപ്പോഴും കൊണ്ടോയിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം എന്താ? ജക്കാത്തിന്റെ മുതല് പോലെയുള്ള പൊതുജന പൊതു മുതലുകളൊക്കെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും എന്നെ പറ്റൂല, അതിനൊന്നും പറ്റാത്ത ആളാ ഞാൻ എന്ന് മൂപ്പര് തന്നെ സമർത്ഥിക്കുകയാണ് അവിടെ, സമ്മതിക്കുകയാണ് അവിടെ. നോക്കൂ നിങ്ങള്, അപ്പോ കോഴിനെ നോക്കാൻ ഏൽപ്പിച്ചത് കുറുക്കന്റെ അടുത്താണെന്ന് പറഞ്ഞതുപോലെ ജക്കാത്തിന്റെ മുതൽ ഏൽപ്പിച്ചത് ആരുടെ അടുത്താണ്? അബൂ ഹുറൈറയുടെ അടുത്താണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അൻസാരി സഹോദരന്മാർക്ക് കച്ചവടമുണ്ട്, മുഹാജിരീങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് എങ്ങോട്ടും പോവാനില്ല, ഞാൻ ഇവിടെ തന്നെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ റസൂലിന്റെ അടുത്ത് കിട്ടുന്നതനുസരിച്ച് വയറ് നിറച്ചുകൊണ്ട് അങ്ങനെ തന്നെ അലാ മിൽ ഈ ബത്തനി, ഞാൻ വയറ് നിറച്ചുകൊണ്ട് ഇവിടെ തന്നെ കൂടുക. അപ്പൊ എന്തൊക്കെ നബി ചരിക്കുന്നു ആ ചരണം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട്, നബിയുടെ അനക്കം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന ഞാൻ, എനിക്ക് വേറെ എങ്ങോട്ടും പോവാനില്ല. അങ്ങനെ ഇവിടെ കൂടിയതിന്റെ പേരിലാണ് 5000-ത്തിലധികം ഹദീസുകൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് എന്ന് വാദിക്കുന്ന ഈ വ്യക്തിക്ക് ഉറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ശൈത്താന്റെ ശല്യമുണ്ടാകില്ല എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അത് നബിയുടെ അരികിൽ നിന്ന് കിട്ടേണ്ടെന്ന് വിജ്ഞാനമായിരുന്നു. അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരായി വന്നു? ആരാകേണ്ടി വന്നു? ബഹുമാനപ്പെട്ട ഇബ്ലീസ് സാഹിബ് ആകേണ്ടി വന്നു. അപ്പോൾ ഇബ്ലീസ് സാഹിബിന്റെയും കൂടി ശിഷ്യത്വം കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്നുകൂടി അദ്ദേഹം അവിടെ സമ്മതിക്കുകയാണ്. ഈ വക സാധനങ്ങളൊന്നും നമുക്ക് വേണ്ടതില്ല. നമ്മുടെ പ്രമാണം ഖുർആൻ, ഖുർആൻ മാത്രം. ആ ഖുർആനിലേക്ക് മടങ്ങുവാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്, പഠിച്ചോ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനേക്കാളും അഹ്സനായ ഒന്ന് ഇവിടെ ഇറങ്ങാനില്ല. അതുകൊണ്ട് വത്തബിഉ അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും,
നിങ്ങളുടെ ആരാധനയിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിന്തുടരുക. എപ്പോഴാ പിന്തുടരേണ്ടതെന്നറിയോ? മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും പോലെ അംഗീകരിക്കലല്ല. മിൻ ഖബലി അയ്യതിയക്കുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തഷ്ഉറൂൻ. നിങ്ങൾ അറിയാതിരിക്കെ, ഓർക്കാതിരിക്കെ, പ്രതീക്ഷിക്കാതിരിക്കെ കാഠിന്യമേറിയ ശിക്ഷ നിങ്ങൾക്ക് വന്നിറങ്ങുന്നതിന്റെ മുൻപ് നിങ്ങൾ ഈ ഖുർആനിൽ വിശ്വാസികളാകണമെന്ന്. നേരത്തെ പറഞ്ഞ വഅൻതുമുൽ അലൗന ഇൻകുന്തും മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരാണെന്ന്. ഏത് മുഅ്മിന? ഏതാണ് ഈമാൻ? ഏതാണ് ഈമാൻ? അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്, അതാ ഈമാൻ. അള്ളാഹു ഇറക്കിയ സകലതും വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ആ ഇസ്ലാംകാരൊക്കെ മനുഷ്യൻ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുമ്പോൾ ആദ്യത്തെ തന്നെ അംഗീകരിക്കും ഒന്നാമതായി. ഇങ്ങനെ വരുമ്പോഴാണ് ശരിയായ മുഅ്മിനാകുക. അത് ആ ഈമാനിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുക. അപ്പോഴാണ് ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് സന്തോഷവാർത്തയാണ് എന്ന് പറഞ്ഞത് പ്രാവർത്തികമാകുക. വഹുദൻ വറഹ്മത്തൻ വബുശ്ര ലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക് സന്തോഷവാർത്തയും ഹുദയും റഹ്മത്തുമാണ്. ഇപ്പൊ ഇവിടെ ഒരു 100 കൊല്ലം മുൻപ് ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഹുദയായിരുന്നോ ഖുർആൻ? അല്ലേ അല്ല. റഹ്മത്തായിരുന്നോ? അല്ലേ അല്ല. സന്തോഷവാർത്തയായിരുന്നോ? അല്ലേ അല്ല. അവർക്ക് ദുഃഖവാർത്തയായിരുന്നു. എന്താ കാരണം? ദുഃഖവാർത്ത ആവാൻ കാരണം ദുഃഖിക്കുന്ന സമയത്ത് മാത്രമേ അത് ഇറങ്ങുള്ളൂ പുറത്ത്. മരിക്കുന്നിടത്ത് നമ്മൾ ഖുർആന്റെ ചില ഭാഗങ്ങൾ തന്നെ ഉണ്ടല്ലോ, ഈ മരിച്ചുകൊടുത്ത ഓത്തിന്റെ ശൈലന്നൊന്ന് വേറെ. ഇപ്പൊ മരിച്ച് വിക്രി ചെല്ലണം ആ കോലുണ്ടല്ലോ, മരിച്ചിട്ട് മയ്യത്തുണ്ടാവുന്ന സമയത്ത് വിക്രയിലുള്ള ഒരു കോലുണ്ടല്ലോ, ഇതേപോലത്തെ ഒരു കോല മരിച്ചുകൊടുത്തുള്ള ഓത്തിന്. അത് എവിടുന്ന് കേട്ടാലും മരിച്ചുകൊടുത്ത ഓത്താന്നത് നമുക്ക് കൊണ്ട് മനസ്സിലാവും. ഇതൊക്കെ ആരെ പഠിപ്പിച്ചത്? ഇതൊക്കെ ആര് പഠിപ്പിച്ചത്? അലിയന്തിരമങ്കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനോട് എടോ മനുഷ്യ നീ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല, നീ ഇങ്ങനെ ജീവിക്കണം എന്ന് താക്കീത് ചെയ്യേണ്ടുന്ന ആ ഒരു സാധനം. അതാ പിന്നീട് മരിച്ചിട്ട് ഇനി അനങ്ങൂല. ഈ ഖുർആൻ മുഴുവൻ വലത് പറഞ്ഞാലും ഇപ്പൊ ഞാനത് സ്വീകരിച്ചോളാന്നോ ഇല്ലാന്നോ പറയാന്നോ ഉറപ്പായപ്പോ അവിടെ ചെന്നിട്ട് മന്ത്രിക്കാൻ തുടങ്ങി അല്ലേ. ചെയ്യുന്ന പ്രവർത്തനം മുഴുവനും അസ്ഥാനത്ത് മരിച്ചു കഴിഞ്ഞപ്പോ ഒരാള് ഒരു പുസ്തകം കെട്ടെഴുതി ചെന്നിട്ട് അതും മരിച്ചു, ഇനി ജീവൻ പോയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങോട്ട് പുറത്തേക്ക് കയറാൻ പറ്റൂല എന്ന് ഉറപ്പായി. എന്താ കാരണം? 3 കൊല്ലം 9 എണ്ണം വെച്ചിട്ടുള്ളത്, 50 കിലോ വലുപ്പം വരുന്ന ഒരു 3 കൊല്ലല്ല 9 എണ്ണം വെച്ചിട്ട് അതിന്റെ മേലെ മണ്ണു ഇട്ട് എന്നിട്ടാ പറയുന്നത് യാ അബദല്ലാഹി ബിനി അമത്തില്ലാ കത് ഖറജത മിന ദുനിയാവ അന്തബികം ഇവ അന്തബിക മുഅ്മിന. ഏ മനുഷ്യ, അതല്ലെങ്കിൽ ഏ മനുഷ്യ, തീ ഇവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചിട്ടാണ് നീ ഇവിടുന്ന് പോയിട്ടുള്ളത്. ആ എന്നിട്ട് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, അതാ വരാൻ പോണ 2 പൂച്ചക്കണ്ണന്മാരായ 2 മലക്കുകള് നിന്റെ അടുത്ത് വരും, എന്നിട്ടോ അവർ നിന്നെ പിടിച്ചിരുത്തും. അങ്ങനെ ഇരുത്തിയിട്ട് നിന്നോട് അവർ ചോദിക്കും എന്തെന്ന്, മൻ റബ്ബുക്ക റബ്ബാരെന്ന്, വമൻ നബിയുക്ക നബിയാരെന്ന്, വമാ കിബിലത്തുക്ക കിബലയേതെന്ന്, വമൻ നബിയുക്ക നബിയാരെന്നൊക്കെ ചോദിക്കും. ഫക്കുൽ പറഞ്ഞോ, അല്ലാഹു റബ്ബി, അല്ലാഹു ആണ് എന്റെ റബ്ബ്, മുഹമ്മദുൻ നബിയീൻ, മുഹമ്മദനാണ് എന്റെ നബി, വൽ കഅബത്തു കിബിലത്തി, കഅബയാണ് എന്റെ കിബില, വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാമ്. മരിക്കുന്നത് വരെ ആ ശബ്ദം കേട്ടില്ല അയാള്, ജീവൻ അങ്ങോട്ട് പോകുന്നത് വരെ എന്റെ ഖുർആൻ ഇമാമാണെന്ന് അയാൾ കേട്ടിട്ടില്ല. എന്റെ ഇമാമ് ഒന്നുകിൽ അബൂ ഹനീഫ, അതല്ലെങ്കിൽ ഷാഫി, അതല്ലെങ്കിൽ ഹംബലി, അതല്ലെങ്കിൽ മാലിക്കി, ഈ 4 ഒരാൾ മാത്രമാണ് എന്റെ ഇമാമെന്ന് ജീവന്റെ അവസാനം വരെ പറഞ്ഞു പഠിച്ചിട്ടുള്ള അയാള് മരിച്ചപ്പോ അയാള് പറയുന്നു ഇതേവരെ പറഞ്ഞതല്ല, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറഞ്ഞോ എന്നുകൂടിയാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അറബി ഭാഷ പോയിട്ട് മലയാളം സംസാരിക്കാൻ അറിയാത്ത ആളാണ് അതെങ്കിൽ പോലും മരിച്ചതോടുകൂടിയിട്ട് അയാൾക്ക് എന്തായി കഴിവങ്ങോട്ട് കൂടി, മലയാളം ശുദ്ധമായി സംസാരിക്കാൻ കഴിയാത്ത ആൾക്ക് അറബി അല്ല അറബി സാഹിത്യത്തോടുകൂടി സംസാരിക്കാനും സംസാരിച്ച് അത് കേട്ടാൽ തിരിയുന്ന കഴിവുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ അത്ഭുതമുണ്ടോ? ഇന്ന് മരിച്ചിട്ട് ഖബറിലേക്ക് കണ്ട് വെച്ച മയമേക്ക് അധികം നടക്കുമ്പോഴേ യാ മുഹമ്മദ് മസ്മുക്ക, ഏ മുഹമ്മദ്ക്ക നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അയാളൊന്ന് തിരിഞ്ഞോക്ക് എന്താ എനിക്ക് തലക്കോല വെളിവേടുണ്ടോ ഈ ചോദിച്ചോനൊക്കെ അറബിയിലെ ഏ യാ മുഹമ്മദ് മസ്മുക്ക, അതല്ലെങ്കിൽ യാ മുഹമ്മദ് മിൻ ഐന തജീഉ, എവിടുന്നാ വരുന്നത്, ഇല ഐന തദ്ഹബു, എവിടുക്കാ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവനക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നും പറഞ്ഞ് മൂപ്പർ തിരിഞ്ഞു പോകാറ്. ഈ പറഞ്ഞൊന്നും മൂപ്പർക്ക് തിരിഞ്ഞിട്ടില്ല. അതേസമയത്ത് ഇയാൾ മരിച്ചപ്പോ ഇയാൾ പേര് വിളിച്ച് പറയാ, ഏ ചങ്ങാതി ഇതാ വരാൻ പോകുന്നു രണ്ട് പൂച്ചക്കണ്ണന്മാർ വന്നിട്ട് നിന്നെ പിടിച്ചിരുത്തിയിട്ട് മാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ്, ഇവിടെ ലോകകപ്പ് മർദ്ദനം നടക്കാൻ പോവാണ്, കരുതിക്കോ എന്ന് ഇവനക്ക് താക്കീത് കൊടുക്കാം. ഒരു പരീക്ഷ നടക്കാൻ പോകുന്ന സമയത്ത്, ഒരു SSLC പരീക്ഷ നടക്കാൻ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികളിൽ ചില ആളുകളെ അധ്യാപകനെ വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ ഇന്നതൊക്കെയാണ് ചോദ്യം കേട്ടോ, ഇന്നതൊക്കെ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോർത്തുന്ന ഏർപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെയാണ് ജയിച്ചിട്ടുള്ളത് പുറത്തായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, ആ ജയിക്കല് വല്ല വാല്യുണ്ടോ? അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ കബറിൽ വെച്ചൊരു ചോദ്യവും ആ ചോദ്യത്തിന് ഉത്തരം പറച്ചിലും വീടുകളൊക്കെ ഉണ്ടാവേ? എന്തേ ഈ വക ഖുറാഫാത്തൊന്നും ഇല്ലാത്ത ആൾക്കാർ മരിച്ചാൽ അവിടെ ഒന്നും ഓത്തും പേടൊന്നും ഉണ്ടാവല്ലോ? ഒരു ഓത്തും കൂടി ഇല്ല എന്നാ പറയാ, കണ്ണിലേ എടുത്തിരിക്കണത്, ഒരു ഓത്തും കൂടി ഇല്ല. അയാൾ ജീവിച്ചിരിക്കുമ്പോ എവിടെ കിടന്നതെന്ന് നമുക്ക് യാതൊരു അന്വേഷണവുമില്ല, മണ്ണിലാണോ കല്ലിലാണോ മുള്ളിലാണോ അന്വേഷിക്കില്ല. മരിച്ചപ്പോ കണ്ടില്ലേ, മരിച്ചപ്പോ കെടുത്തിരിക്കണത് ആരുമില്ല, പേടിച്ചിട്ട് ആരുമില്ല, ഒറ്റക്ക് കെടുത്തിയ പേടിയാവൊന്നുമില്ല, തിരിഞ്ഞു ഇനി ഒറ്റക്കനെ കെടുക്കാനും പോണത്, അവിടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എവിടെയും പേടിക്കണ്ട, നല്ലപോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങേ അറ്റെത്തിയില്ലെങ്കിലും ഒന്നും പേടിക്കണ്ട, അതല്ലെങ്കിൽ ഇതൊക്കെ പേടിക്കണം, അതല്ലെങ്കിൽ ഇവിടെ പോണിടത്തൊക്കെ പേടിക്കേണ്ടി വരും. കാരണം എന്താണെന്നോ, വലിയ സുഖമൊന്നും പടച്ചൊന്നും തരൂല. അവന്റെ നിയമങ്ങൾ പറയുന്ന ഖുർആനിനെ വിലവെക്കാതിരിക്കുകയും അവന്റെ നിയമങ്ങളെ മുഴുവനും തറപ്പറ്റിക്കുന്ന ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങളെ മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും പേടിക്കേണ്ടി വരും. അതേസമയം ഖുർആന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ധൈര്യസമേതം പോവാം. ഇപ്പൊ നമുക്കൊക്കെ എന്തൊരു സുഖാണെന്നറിയോ? കാരണം നേരത്തെ ഈ പറഞ്ഞ വാറോലകളൊക്കെ തലയിലേറ്റ് നടക്കുമ്പോ സത്യത്തിൽ ഒരു സ്വസ്ഥതയല്ല. ഇപ്പൊ നമുക്ക് തിരക്കുകൾ ഒരുപാടുണ്ട്, കാരണം ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മളെ കൊണ്ടാവുന്നത് മുഴുവനും എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വേറെ. പക്ഷെന്നാലും എന്തൊരു സുഖാണ്, അൽഹംദുലില്ലാ. ഇപ്പോഴെങ്കിലും നമുക്കൊന്ന് കണ്ണു തുറന്നു തന്നല്ലോ റബ്ബേ, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴെങ്കിലും നമ്മുടെ തലക്കൊരു ഒരു ചലനം നീ ശ്രദ്ധിച്ചല്ലോ എന്ന നിലക്ക്. എന്തൊക്കെയാ എഴുതിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാ പ്രചരിപ്പിച്ചത്, ഇതൊക്കെയാ മറ്റുള്ള ആളുകൾ പാടിപ്പറയുന്നത്. ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ എന്താ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയ, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ഇസ്ലാമിനെ കുറിച്ച് മറ്റു പലരും തെറ്റിദ്ധരിപ്പിച്ചുണ്ടട്ട്. ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത്? തസ്ലീമ നസ്രീൻ, അതേപോലെ തന്നെ എടമറുക്, ഇതേപോലെ സൽമാൻ റുഷ്ദി, ഇങ്ങനെയുള്ള ആളുകൾ. ഇവരൊക്കെ എന്താ ചെയ്തതെന്നറിയോ? നേരത്തെ ബുഖാരിയും മുസ്ലിമും എഴുതി വെച്ചതൊക്കെ പരിഭാഷപ്പെടുത്തിയെന്നല്ല ഇവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ കാരണത്തിന്റെ പേരിൽ ഇവരൊക്കെ ചീത്ത പറയുന്നതിന് മുൻപ് ഇതൊക്കെ അറബിയിൽ എഴുതി വെച്ച ബുഖാരി മുസ്ലിമിനെ പോലുള്ള ആൾക്കാരനെ ആദ്യം കൈകാര്യം ചെയ്യണം. ഇതിപ്പോ നിവർത്തിയില്ല, അവരൊന്നിപ്പോ നിലവിലില്ലാത്തതുകൊണ്ട് നിവർത്തിയില്ല കൈകാര്യം ചെയ്യാൻ. അവരെ നമ്മൾ ആദ്യം ആക്ഷേപിക്കേണ്ടത് ഇതൊക്കെ അറബിയിൽ മുസ്ലിംമാരും ഒലിയുമാരും മനസ്സിലാക്കുന്നതിന് മുൻപ് എടമറുകനെ പോലെയുള്ളവർ, തസ്ലീമാ നസ്രിനെ പോലെയുള്ളവർ, അതേപോലെ സൽമാൻ റുഷ്ദിയെ പോലുള്ള ആളുകൾ ഇത് വായിച്ചു. ഇത് വായിച്ചപ്പോ ഇതൊക്കെ കണ്ടു. അതുകൊണ്ടാ സാത്തിനിക്ക് വേടൊക്കെ എഴുതിയത്, റസൂലിനെ പറ്റിയൊക്കെ മോശമായി എഴുതിയത് ബുഖാരി എഴുതി വെച്ചതാ. 11 ഭാര്യമാരുണ്ടായിരുന്നു, നമ്മൾ തന്നെ അറബിയിൽ എഴുതി വെച്ചില്ലേ ബുഖാരിയിലൂടെ, അത് ഏറ്റുപാടിയവർ. അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി ഒരു കാമവൃത്തിക്കാരനായിരുന്നു, ഒരു സ്ത്രീരംഭണനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമില്ല. അതേപോലെ ചില പരിഭാഷകൾ ഖുർആനിന്റെ അറബി പരിഭാഷകളിൽ തഫ്സീറുകളിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, സൈനബിയുടെ വീട്ടിൽ, സൈദിന്റെ വീട്ടിൽ നബി ചെന്നു. നബിയുടെ അമ്മായിയുടെ മകളാണ് സൈനബ. സൈനബിയെ കല്യാണം കഴിച്ചത് സൈദാണ്. സൈദ് ഇല്ലാത്ത സമയത്ത് നബി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ സൈനബിയുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ കണ്ടുവത്രേ. അങ്ങനെ കണ്ടപ്പോൾ നബിക്ക് പ്രേമം തോന്നി. അങ്ങനെ ഈ വിവരം നബി സൈദ് വീട്ടിലില്ലാത്ത സമയത്ത് നബി വീട്ടിൽ ചെന്നു എന്നും അതേപോലെ സൈനബിയെ കണ്ടു എന്നൊക്കെയുള്ള വിവരം സൈദ് അറിഞ്ഞു. സൈദ് അറിഞ്ഞപ്പോൾ നബിയുടെ അരികിൽ വന്നുകൊണ്ട് സൈദ് പറഞ്ഞു, നബിയെ ഞാൻ അവളെ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞു. തഫ്സീറിൽ പള്ളി ദർസുകളിൽ ഈ ഒരു തഫ്സീറല്ലാതെ പഠിപ്പിക്കുന്നില്ല, നോക്കണം, ഇതന്നെ പഠിപ്പിക്കണം അവിടെ. ജലാലൈനി തഫ്സീർ ജലാലൈനി എന്ന് പറയുന്ന ഈ ഒരു തഫ്സീറാണ് എല്ലാ പള്ളി ദർസുകളിലും പഠിപ്പിക്കുന്നത്. അതിലെഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ സെയ്ദ് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ അവളെ ഒഴിവാക്കാണ്. അപ്പോൾ നബി പറഞ്ഞു, ഏ ഒഴിവാക്കാൻ പാടില്ല, ഇത്തക്കില്ല, പടച്ചോനെ നീ സൂക്ഷിക്കണം, ഒഴിവാക്കേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നബിയുടെ ഉള്ളിനുള്ള ഉള്ളിൽ ആഗ്രഹം എന്തായിരുന്നെന്നോ, ലൗ ഫാറഖഹ സയ്ദുൻ തസബ്ബജ്തുഹ, ഇവനങ്ങാണ് ഇവളെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാമായിരുന്നു എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കണ്ടോ, ആരെ പറ്റിയാ പറയുന്നത്? സാധാരണ ഒരു മയമേക്കാനെ പറ്റി പറഞ്ഞാൽ പോലും അത് തെറ്റല്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിയെ പറ്റി. ലൗ ഫാറഖഹ സയ്ദുൻ തസബ്ബജ്തുഹ, ഇവനെങ്ങാനും അവളെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാമായിരുന്നു. അങ്ങനെ അള്ളാഹു എന്തായി, ആരാ ഈ മനുഷ്യൻ അത് ഒഴിവാക്കുകയും സയ്ദ് എന്ന് പറയുന്ന ആളെ ഒഴിവാക്കുകയും നബി കല്യാണം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ പിന്നീട് വേറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നബിയുടെ അമ്മായിയുടെ മോളെ നബി നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, അത് വേറെ കാര്യം. സയ്ദിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊന്നും കണ്ടോളന്നില്ല, അതിന് മുമ്പെ തന്നെ കാണാം. പക്ഷെ ഇനി എന്താവട്ടെ, ഒരു പ്രവാചകനിൽ നിന്നുണ്ടാകുന്ന കാര്യമാണോ അത്? അപ്പൊ അതാർക്ക് വേണ്ടി, ആർക്കു വേണ്ടി എഴുതി, എന്തിനു വേണ്ടി പ്രചരിപ്പിച്ചു? ഇതൊന്നും ചിന്തിക്കാൻ ആളില്ല, ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ ആളില്ല. ഇതിനൊക്കെ പറയുമ്പോഴേ കൊണ്ടുവേ ഇസ്ലാം ആകെ പൊളിക്ക, ഇസ്ലാം ആകെ പൊളിക്കുന്നിടത്തുനിന്ന് ഒഴിവാക്കിയിട്ട് മക്കളെ ഇങ്ങോട്ട് വരൂ, ഖുർആനാണ് ഇസ്ലാം എന്ന് പറയുന്ന പരിപാടിയാണ് നമുക്കുള്ളത്. സ്വീകരിക്കുന്നവർക്ക് മെച്ചം, അല്ലാത്തവർക്ക് നാശം, അത്രേ പറയേണ്ടതുള്ളൂ. നമ്മുടെ ബാധ്യത വ്യക്തമായ ഭാഷയിൽ ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഭീഷണികളുണ്ടാകാം, പീഡനങ്ങളുണ്ടാകാം, അതേപോലെ തന്നെ പല നിലക്കുള്ള പ്രകോപനപരമായ പരിപാടികളുണ്ടാവാം. അതൊക്കെ നമ്മൾ തരണം ചെയ്യുക, സഹിക്കുക, ഇത്രേ നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് നോക്കൂ, നിങ്ങൾ ആയിഷയിൽ നിന്ന് നിവേദനം, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാ, മുസ്ലിം സഹീഹി മുസ്ലിം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ചില മഹാ അത്ഭുതങ്ങളൊക്കെ പൊട്ടിക്കുമ്പോ ആയിഷ ഹഫ്സ എന്നൊക്കെ പറഞ്ഞ നബിയുടെ ഭാര്യമാരിലേക്കാണ് ചേർത്തിക്കഴിഞ്ഞാൽ അതിലൊന്നുകൂടി വില കൂടും. ചില നല്ല സാധനങ്ങളൊക്കെ വിപണിയിൽ ഇറങ്ങാറുണ്ട് സാധാരണ, പിറ്റേ ദിവസം തന്നെ അതിന് ഡൂബ്ലി ഇറങ്ങും, പേര് മാറൂല, അതേ പേരിലാവും. പക്ഷെ അത് കണ്ടുള്ളവർക്കാരെ ആ സാധനം കണ്ടാൽ ഏതാ നല്ലത് ഏതാ ഡൂബ്ലി എന്ന്. ഇതേപോലെ തന്നെ ഇത്തിരി ബോധമുള്ള ആളുകൾക്കറിയും, എത്ര നല്ല പേര് കൊടുത്താലും ശരി സാധനത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. ആയിഷ പറഞ്ഞു എന്ന് പറയുന്നു, എന്താ പറയുന്നത്? ജാഅത്ത് സഹലത്തു ബിന്ദു സുഹൈൽ, സുഹൈലിന്റെ പുത്രി സഹില എന്ന് പറയുന്ന സ്ത്രീ വന്നു എവിടെ, ഇലന്നബി, നബിയുടെ അരികിലേക്ക്. എന്നിട്ട് ഫക്കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാ, നബിയെ, ഇന്നി അറാ ഫീ വജ്ഹി അബി ഹുസൈഫത്ത ഫീ ദുഖൂലി സാലിമിൻ വഹുവ ഹലീഫുഹു, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ സാലിം സ്ഥിരമായി എന്റെ വീട്ടിൽ വരുന്നുണ്ട്, അങ്ങനെ വരുന്നതിൽ എന്റെ ഭർത്താവിന് ഒരു പ്രയാസമുള്ളതായി ഞാൻ കാണുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന നിലക്ക് റസൂല് പറഞ്ഞു. എന്താ റസൂൽ പറയാ, റസൂൽ എന്താ പറഞ്ഞത് എന്നുള്ളത് ഇവിടെ പറയാം. പക്ഷെ റസൂൽ എന്താ, മുഹമ്മദ് നബി എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം വന്നാൽ? നമ്മളൊക്കെ എന്ത് പറയും? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം തകരാറിലാവുന്നൊരു ഏർപ്പാടാണത്. അതുകൊണ്ട് അയാൾ ഇനി വരുമ്പോ വരണ്ട എന്ന് പറഞ്ഞേക്കും, എന്ന് പറഞ്ഞ് നല്ല നിനക്ക് ഉപദേശിക്കും. പക്ഷെ മുഹമ്മദ് നബി പറഞ്ഞത് ലോകത്തൊരു മനുഷ്യനും പറയാൻ മടിക്കുന്നൊരു കാര്യമാണ്. എന്താണത്? റസൂല് പറഞ്ഞു, അറുതീഹി, ഇനി ആ ചങ്ങാതി വരുമ്പോ അയാൾക്ക് മല കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, വളരെ മോശമായിട്ട് യാതൊരു സങ്കോചവുമില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണ്. ആ വരുന്ന മനുഷ്യനൊക്കെ അങ്ങോട്ട് മുല കൊടുത്തേക്ക്. അപ്പോൾ പെണ്ണ് തിരിച്ചു ചോദിച്ചു, കൈഫ ഉറുദിഹു റജുലുൻ കബീറുൻ, അയാൾ വലിയൊരു മനുഷ്യനല്ലേ നബി, അയാൾക്ക് ഞാൻ എങ്ങനെ മുല കൊടുക്കാന്? അപ്പൊ തപസ്സമ റസൂലുള്ള, റസൂലുള്ള ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, കഥ അലിംതു അന്നഹു റജുലുൻ കബീറുൻ, ആള് വലിയതാന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഒന്ന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഹദീസി വ്യാഖ്യാനിക്കാൻ നടക്കുന്ന ചില പഹ്യന്മാർ എങ്ങനെ വ്യാഖ്യാനിക്കുന്നറിയോ, അയാൾ അത് ഇല്ലാന്ന് പറയാൻ നിവർത്തില്ലല്ലോ, കാരണം കുടുങ്ങൂല പറഞ്ഞാൽ, ഇല്ലാന്ന് പറയാൻ നിവർത്തില്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ നാണക്കേടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ, ഒന്ന് ഉരുള, അവിടെ എങ്ങനെ ഉരുളല്, അതൊരു ചെറിയ കുട്ടിയായിരുന്നു. ആ ചെറിയ കുട്ടിയായപ്പോഴാ പെണ്ണ് തിരിച്ചു വെച്ചത്, കൈഫ ഉറുദിഹു വഹുവ റജുലുൻ കബീറുൻ, അയാള് വലിയ മനുഷ്യനില്ലേ എന്ന് പെണ്ണെന്നെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇവന്റെ വക വ്യാഖ്യാനം വേണം. ഇതിന് താഴത്തിട്ടാരോ, വഫീ റിവായത്തിൻ, വേറൊരു റിപ്പോർട്ടില് വഹുവ ദൂ ലിഹിയത്തിൻ, താടിയുള്ള ആളാണെന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടിയല്ലാന്ന് ഉറപ്പായി. ഇത് ബുഖാരി മുസ്ലിമിന്റെ 1453 ഹദീസായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. തുടങ്ങിയ ഒരുപാട് സംബന്ധങ്ങൾ പ്രവാചകന്റെ പേരിൽ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പേരിൽ, ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. ദഹിപ്പിക്കാൻ പോലും ഹദീസ് ഉണ്ടെന്ന് ചുരുക്കം. ദഹിപ്പിക്കാൻ നമ്മുടെ മുസ്ലിമീങ്ങളല്ലാത്ത മുസ്ലിം സമുദായക്കാരല്ലാത്തവർ പല സമുദായക്കാരും ദഹിപ്പിക്കുന്ന ഏർപ്പാട് അവരുടെ മതാചാര്യത്തിന്റെ പേരിലോ നടക്കുന്നുണ്ട്. അങ്ങനത്തെ സമ്പ്രദായം ഇസ്ലാമിലുണ്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെവിടെ? അന്നറജുലൻ ഹദറഹുൽ മൗത്ത്, ഒരു മനുഷ്യന് മരണം ഹാജരായി എന്ന് പറഞ്ഞാൽ രോഗം മൂർച്ഛിച്ചു, ഇനി മരിക്കല്ലാതെ ജീവിക്കാൻ ഇനി അവസരം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഫലമാ യഈസ മിനൽ ഹയാത്തി, ഇനി ജീവിക്കുകയില്ല, മരണത്തോടാണ് അടുക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കി. ജീവിതത്തോട് ആഗ്രഹം മുറിഞ്ഞു. അപ്പോൾ ഔസ അഹലഹു, അയാളുടെ കുടുംബക്കാരോട് വസിയത്ത് ചെയ്തു. എന്ത്? ഇത് അനമിത്തു, ഞാൻ മരിച്ചാൽ, ഫജ്മഉലി ഹതബൻ കസീറൻ, എനിക്ക് വേണ്ടി കുറെ വിറകുകൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം എന്ന്. എന്നിട്ട് ഔഖിദു ഫീഹി നാറൻ, ആ വിറകൊക്കെ നിങ്ങൾ തീയാക്കി കത്തിക്കണം. അങ്ങനെ ആ തീയിൽ എന്നെ വെച്ചിട്ട് ഹത്ത അക്കലത്ത് ലഹ്മി വഖലസത്ത് ഇലാ അദമി, എന്റെ മാംസം മുഴുവനും ആ തീ തിന്നുകയും എല്ല് മാത്രം ബാക്കിയാവുകയും ചെയ്താൽ എന്നെ എടുത്തുകൊണ്ട് ഒരു കാറ്റുള്ള ദിവസത്തിൽ നിങ്ങൾ പറത്തണം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ മഹ്ശറിൽ പടച്ചോൻ ഇയാളെ ജീവിപ്പിക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഇയാളോട്. അപ്പോൾ ഇയാൾ മറുപടി പറയും, റബ്ബേ പടച്ചവനെ, നാഥ, ഞാൻ നിന്നെ പേടിച്ചതുകൊണ്ടാണ്, നിന്റെ ശിക്ഷയെ പേടിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഉപദേശിച്ചത് എന്റെ ആൾക്കാരോട്. ഓഹോ, അങ്ങനെയാണോ, എങ്കിൽ കത് ഖഫർത്തു ലക്, നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് പടച്ചോൻ പറയും. ബുഖാരിയുടെ 3452 ഹദീസ് അരിയിച്ചിരിക്കുന്നു. 34 52. ഇത് സ്വീകരിച്ചു കൊണ്ടുവരുത്ത അയാളെ വീട്ടുകാരോട് പറഞ്ഞാലോ, ഞാൻ മരിക്കാം, നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിറകൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് എന്നെ അതിൽ വെച്ച് ദഹിപ്പിച്ചോളേ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുത്തനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റി കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, ഒരു സുന്നത്തല്ലേ അയാൾ പറഞ്ഞത്, ഒരു സുന്നത്ത് പ്രവർത്തിക്കാനല്ലേ അയാൾ ആഹ്വാനം ചെയ്തത്. പക്ഷേ ഇങ്ങനൊരു സുന്നത്ത് ബുഖാരിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് സമുദായം അറിയില്ലല്ലോ. ഇല്ല, അപ്പൊ എന്തായിരിക്കും പിന്നെ കോലാഹലം? ഓ, അവിടെ ദഹിപ്പിക്കൽ നടന്നിക്കുന്നു. ഇപ്പൊ ഒരു തൊലാഖിന്റെ കോലാഹലം നടക്കണില്ലേ? ഒരാൾക്ക് ഒരു ബോധമില്ലാത്ത സമയത്തിൽ കത്തെഴുതിയത് ആ കേസ്. ഒരാൾക്ക് സുബോധമില്ലാത്ത സമയത്ത് അയാൾ കത്തെഴുതി എന്റെ ഭാര്യനെ ഒഴിവാക്കിയിരിക്കുന്നു പറഞ്ഞു. ഭാര്യനല്ല, എന്റെ ഉമ്മാനെ ഞാൻ തൊലാക്കിയിലിരിക്കുന്നു എന്ന് വൃത്തം പറഞ്ഞാൽ ആ ബന്ധം മുറിയോ? അല്ലെങ്കിൽ ബാപ്പാനെ ഞാൻ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിന് വല്ല കുഴപ്പം വരുമോ? മാനസികമായി മനുഷ്യന് ലെവല് തെറ്റിയ സമയത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവരൊക്കെ എന്ത് പുരോഹിതന്മാരാ, എന്ത് പണ്ഡിതന്മാരാ, എവിടുത്തെ പണ്ഡിതന്മാരാ ഇവരൊക്കെ? നോക്കൂ നിങ്ങൾ ഈ സമുദായത്തിന്റെ അവസ്ഥ. ഇത്തിരി തിരക്ക് ലെവലില്ലാത്ത സമയത്ത് ഒരുത്തൻ കത്തെഴുതി ഞാൻ എന്റെ ഭാര്യയുമായിട്ട് എല്ലാ ബന്ധം ഒഴിവായിക്കുന്നു. അയാൾക്ക് മാനസിക സുഖം കിട്ടിയപ്പോൾ അയാളെന്തായി? അയാൾക്ക് ഓർമ്മയില്ലല്ലോ മറ്റത്. നേരത്തെ പറഞ്ഞത്, അയാൾ നേരത്തേതുപോലെ ഭാര്യയുമായി ജീവിക്കാനും അതേപോലെ കുടുംബത്തുമായി ബന്ധപ്പെടാനും തുടങ്ങി. അപ്പോഴാണ് പുരോഹിതന്മാരെ ഇളകിയത്. ഇയാള് ഇയാളുടെ കത്തുക, ഇയാൾ ഒഴിവാക്കിയ ബന്ധം, ആ ഒഴിവാക്കിയ ബന്ധം ഇതാ. പിന്നീട് അയാളത് വേറൊന്നും ഒരു അറിയിപ്പും കൂടാതെ ഇവര് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേസും കൂട്ടും. ഇപ്പൊ കോടതിയിലാണ്. എന്നിട്ട് ഇതിനെതിരെ ഊര് വിലക്കാനും നാട് വിലക്കാനും കുറെ പണ്ഡിതന്മാരടക്കമുള്ള ചില വിവരം കെട്ട മത നേതാക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന മതധ്വംസകന്മാർ. നോക്കൂ നിങ്ങൾ, ഈ സമുദായത്തിന്റെ ശാപം, ഈ സമുദായത്തിന്റെ ശാപം. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ കുറവാണ് ഇതൊക്കെ സംഭവിച്ചത്. ഖുർആൻ പഠിക്കാൻ തയ്യാറായില്ല. എങ്കിൽ വാറോല ഹദീസെങ്കിലും നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരൂല. വാറോല ഹദീസെങ്കിലും നന്നായി പഠിച്ചിരുന്നെങ്കിൽ ആ പറഞ്ഞ ഗതികേട് വരില്ലായിരുന്നു. അതും പഠിച്ചില്ല. പരിപൂർണ ജാഹിലായി എന്നർത്ഥം. അപ്പോൾ സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ കാര്യബോധമുള്ളവർ ഉണ്ടാകണം. മാത്രമല്ല, അവർക്ക് താല്പര്യവും വേണം. സമുദായത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും അവർക്ക് താല്പര്യമുണ്ടാകണം. ഇതെന്താ? ഇത് കുറച്ച് നമസ്കാരവും നോമ്പും പിന്നെ അടി ബഹളം, അതേപോലെ തന്നെ മറ്റുള്ള സ്വന്തം മതക്കാരെ കുറിച്ച് അവരെല്ലാവരും സ്വർഗത്തിനും മറ്റുള്ളവരൊക്കെ നരകത്തിനും ഇങ്ങനെയുള്ള വെപ്രാളം. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാള്, യുദ്ധം എന്ന് പറഞ്ഞാൽ കൊല. അതൊക്കെ തന്നെ ഇവര് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം. അതേസമയത്ത് എന്താണ് ഗ്രന്ഥമെന്നും എന്തിനാണ് ഗ്രന്ഥമെന്നും അവർ അത് ഇറക്കിയതിന്റെ ലക്ഷ്യമെന്താണെന്നും ഒക്കെ കാര്യകാരണ സഹിതം പഠിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടും. അവർക്ക് ഒരു മതഭ്രാന്തന്മാരാകാൻ സാധ്യമല്ല. ഇത്രയും കാര്യങ്ങൾ വളരെ ആലോചിച്ച് ഗ്രന്ഥത്തിൽ നിന്ന് ഇസ്ലാമിനെ മതത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാനും അതേപോലെ തന്നെ അത് ആചരിക്കുവാനും മറ്റുള്ള ആളുകളിലേക്ക് അത് പകർത്തി കൊടുക്കുവാനും എല്ലാ മതത്തിലുമുള്ള ആളുകൾ, എല്ലാ മതത്തിലെയും അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ പ്രത്യേകം തയ്യാറാകണം. നാഥൻ സർവേശ്വരൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ സംസാരത്തിന് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി.
പാടത്തുള്ളൂരഹനായ റബ്ബിൻ റസൂലല്ലേ, അൽ ഖുർആൻ പുത്തൻ